The editorial. രണ്ടായിരത്തി 24 നവംബർ 6 ബുധൻ 1200 തുലാം 21 ദീപിക എഡിറ്റോറിയൽ. രാഷ്ട്രീയ ചന്തയിലെ എണ്ണ വ്യാപാരികൾ. ലോകത്തെവിടെ ഇന്ധനവില കൂടിയാലും ഇന്ത്യയിൽ വില പിടിച്ചു നിർത്തുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നു. നന്നായി, ലോകത്താകമാനം ഇന്ധനവില കുറഞ്ഞിട്ടും ഇവിടെ നയാ പൈസ കുറയ്ക്കാത്ത സർക്കാർ ലോക കമ്പോളത്തിലെ വർധനയ്ക്കനുസരിച്ച് തൽക്കാലം കൂട്ടില്ലെന്നും പറഞ്ഞല്ലോ. ഇന്ധനവില എത്ര കൂടിയാലും നിശബ്ദമായി സഹിക്കാൻ തക്ക വിധം ജനത്തെ മര്യാദ പഠിപ്പിച്ചവരുടെ ആശ്വാസ വാക്കുകൾ. 2010 ജൂണിൽ പെട്രോൾ വില നിർണയം എണ്ണക്കമ്പനികൾക്ക് വിട്ടുകൊടുത്ത് ജനക്ഷേമത്തിന്റെ ഉത്തരവാദിത്തം കൈയൊഴിഞ്ഞത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. അന്തർദേശീയ കമ്പോളത്തിലെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തും വിലയിൽ മാറ്റമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന BJP ജനങ്ങളുടെ വേദന സഹിക്കാനാവാതെ തെരുവിലിറങ്ങി സമരം നടത്തുകയും അധികാരത്തിലെത്തുകയും ചെയ്തു. തുടർന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ട് 2014 ഒക്ടോബറിൽ ഡീസലിന്റെ വില നിർണയവും എണ്ണക്കമ്പനികൾക്ക് കൊടുത്തു. അടുത്തതായി ലോകത്താകമാനം ഇന്ധനവില കുറഞ്ഞാലും ഇന്ത്യയിൽ കുറയ്ക്കുന്ന സമ്പ്രദായം നിർത്തി. പകരം ലോക കമ്പോളത്തിൽ വില കുറയുന്നതനുസരിച്ച് ഇവിടെ നികുതി കൂട്ടി. അതും പോരാഞ്ഞിട്ട് രണ്ടാം മോദി സർക്കാർ 2020 മെയ് മുതൽ പാചകവാതത്തിന്റെ സബ്സിഡിയും നിർത്തി. ആരും അറിഞ്ഞതുപോലുമില്ല. പ്രതിപക്ഷവും നോക്കുകുത്തിയായി. തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ ഇടയ്ക്കിടെ വരുമ്പോൾ രാഷ്ട്ര നിർമ്മാണമൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഇന്ധനവില പിടിച്ചു നിർത്തുന്നത് ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു. പക്ഷേ ഒരു രാജ്യവും ഒരു തെരഞ്ഞെടുപ്പും നടപ്പായാൽ അതിന്റെ ആവശ്യവുമില്ല. 5 വർഷത്തേക്ക് സർക്കാരിന് സമ്മർദ്ദമില്ല. അതിനെ സർക്കാർ തന്നെ വിളിക്കുന്ന പേരാണ് സ്ഥിരതയുള്ള സർക്കാർ. ആഗോള എണ്ണവിലയിൽ ഇപ്പോൾ ചെറിയ വർധനം ഉണ്ടായിട്ടുണ്ട്. പെട്രോളിയം ഉത്പാദക രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക് ഉത്പാദനം കുറച്ചത് തൽക്കാലം പുനരാരംഭിക്കില്ലെന്ന് തീരുമാനിച്ചതോടെ 3% വിലവർധനമുണ്ടായി. പക്ഷേ റഷ്യയിൽ നിന്നുൾപ്പെടെ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യക്ക് മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് കാര്യമായ നഷ്ടമുണ്ടാകില്ല. എണ്ണക്കമ്പനികളുടെ ലാഭത്തിൽ ചെറിയ കുറവുണ്ടായേക്കാം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണി നിലനിന്നിട്ടും ദിവസങ്ങൾക്ക് മുമ്പ് വരെ എണ്ണവില കുത്തനെ ഇടിയുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഇന്ധന ഇറക്കുമതി രാജ്യമായ ചൈന സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇറക്കുമതി കുറച്ചതാണ് പ്രധാന കാരണം. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഒക്ടോബർ 7 ബ്രെൻഡ് ക്രൂഡ് ബാരലിന് $81 എത്തിയെങ്കിലും ഒക്ടോബർ 28 $71.12 കൂപ്പുകുത്തിയിരുന്നു. ഇറാൻ തിരിച്ചടിക്കുമെന്ന സൂചന ഉണ്ടായതോടെ ഇപ്പോൾ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതാണ് വില കൂട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയുമാണല്ലോ. സാമ്പത്തിക തകർച്ചയിലാണെങ്കിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ശ്രീലങ്കയിലും പോലും ഇന്ധനവില ഇന്ത്യയേക്കാൾ വളരെ കുറവാണ്. പാകിസ്ഥാനിൽ ഏകദേശം 75 ഇന്ത്യൻ രൂപയും ശ്രീലങ്കയിൽ 90 രൂപയുമാണ്. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ICRA റിപ്പോർട്ട് പ്രകാരം ഉയർന്ന നികുതി ഈടാക്കിയതിനു ശേഷവും ഇന്ത്യയിൽ 1 ലിറ്റർ പെട്രോളിന് 15 രൂപയും ഡീസലിന് 12 രൂപയും ലാഭമുണ്ട്. അതായത് 45 മുതൽ 50 രൂപ വില വരുന്ന പെട്രോളാണ് ഉപയോക്താക്കൾക്ക് 105 രൂപയ്ക്ക് വിൽക്കുന്നത്. രാജ്യത്തെ ജീവനക്കാർക്ക് ഏറ്റവും അധികം ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നത് എണ്ണക്കമ്പനികളാണ്. ജീവനക്കാരുടെ ഉല്ലാസത്തിനായി പോലും എണ്ണക്കമ്പനികൾ കോടികളാണ് പൊടിക്കുന്നത്രേ. ലാഭനിരക്ക് കുറച്ച് കാണിക്കുകയാണ് ലക്ഷ്യമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നിട്ടും കമ്പനികളുടെ ലാഭം കുതിച്ചുയരുകയാണ്. കൗതുകങ്ങൾ തീരുന്നില്ല. യുദ്ധ ഉപരോധം മറികടക്കാൻ റഷ്യ വില കുറച്ചു വിൽക്കുന്ന ക്രൂഡ് ഓയിൽ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്പിൽ മറിച്ചുവിറ്റ് റിലയൻസ്, നയാര, IOC, BPC, HP എന്നീ കമ്പനികൾ നേടിയ ലാഭം 1 ലക്ഷം കോടി കവിഞ്ഞെന്നാണ് കണക്കുകൾ. 2023-24 സാമ്പത്തിക വർഷം മാത്രം 45,612 കോടി ലഭിച്ചെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കലിന്റെ കണക്കുകളുമുണ്ട്. സൗദി അറേബ്യയെ പിന്തള്ളി ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറി. ആർക്കാണ് ഗുണം? ആരുടേതാണ് ഇന്ത്യ? എങ്ങനെയാണ് രാജ്യം ലോക സാമ്പത്തിക ശക്തി ാകുമ്പോൾ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ദരിദ്രരായി തുടരുന്നത്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായതുകൊണ്ടല്ല, ഉത്തരവാദിത്തമില്ലാത്ത ജനാധിപത്യമായതുകൊണ്ടാണ് ഇതിനൊന്നും മറുപടിയില്ലാത്തത്. എണ്ണക്കമ്പനികളിൽ നിന്ന് വില നിർണയാവകാശം പിൻവലിച്ച് അതിന്റെ വരവ് ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം. പ്രാദേശിക വിതരണവും അന്തർദേശീയ കച്ചവടവും നടത്തി കോടികൾക്കൊഴിയുന്ന സ്വകാര്യ എണ്ണക്കമ്പനികളുടെ ഇടനിലക്കാരനാകാനല്ല ജനങ്ങൾ തെരഞ്ഞെടുത്തതെന്ന് സർക്കാർ തിരിച്ചറിയണം. എണ്ണ നികുതി തോന്നിയപടി വർദ്ധിപ്പിച്ചിട്ടും കടം വാങ്ങിക്കൂട്ടിയിട്ടും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രതിപക്ഷത്തെയും രാഷ്ട്രീയക്കാരല്ലാത്ത സാമ്പത്തിക വിദഗ്ധരെയും വിളിച്ചുകൂട്ടി പരിഹാരം തേടണം. അധികാരികളുടെയും കൂട്ടുകാരുടെയും നെഞ്ചളവല്ല, പാവപ്പെട്ടവന്റെ വയറളവാകണം രാജ്യത്തിന്റെ ഐശ്വര്യം.
The editorial.